الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه أجمعين أما بعد പ്രിയപ്പെട്ട സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത 10 സഹാബിമാരുടെ ജീവചരിത്രമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് 4 ഖലീഫമാരുടെ ചരിത്രം നമ്മൾ മനസ്സിലാക്കി അത് കഴിഞ്ഞ് അഞ്ചാമത്തേതായി സുബൈർ ഇബ്നു അൽ അവ്വാം റളിയല്ലാഹു അൻഹുവിൻ്റെ സീറ നമ്മൾ വായിച്ചു ആറാമത്തെ സഹാബി ഈ 10 പേരിൽ ആറാമത്തെയാളാണ് ത്വൽഹ ഇബ്നു ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ചുരുങ്ങിയ വിവരണമാണ് ഇൻഷാല്ലാഹ് എന്നുദ്ദേശിക്കുന്നത് ത്വൽഹ റളിയല്ലാഹു അൻഹു ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ക്ഷണം സ്വീകരിച്ചാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് അദ്ദേഹത്തിൻ്റെ ഉപ്പ ഉബൈദുല്ലാഹ് ഇബ്നു ഉസ്മാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ പരമ്പരയോട് ചേരുന്ന പരമ്പരയാണ് അദ്ദേഹത്തിൻ്റെയും ഉപ്പയുടേത് അദ്ദേഹത്തിൻ്റെ പേര് പൂർണ്ണമായ പേര് ത്വൽഹത്ത് ഇബ്നു ഉബൈദുല്ലാഹി ഇബ്നു ഉസ്മാൻ ഇബ്നു അംരി ഇബ്നു കഅബ് ഇബ്നു സഅദ് ഇബ്നു തൈമ ഇബ്നു മുറ ഈ മുറ എന്ന് പറയുന്ന പിതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പരമ്പരയിലുള്ള വ്യക്തിയാണ് അവിടെ നിന്ന് അങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരയാണ് അദ്ദേഹത്തിൻ്റെ ഉമ്മ അസ്സഅബത്തു ബിൻതുൽ ഹദ്റമി എന്ന ഒരു യമനി വനിതയായിരുന്നു അദ്ദേഹം ഹിജ്റക്ക് 28 വർഷം മുമ്പാണ് ജനിക്കുന്നത് മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാളും 25 വയസ്സ് അദ്ദേഹത്തിന് കുറവാണ് വളരെ ചെറിയ പ്രായത്തിലാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത് 15 വയസ്സായിരുന്നു അദ്ദേഹത്തിന് പ്രായം ഇസ്ലാം സ്വീകരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ശരീരഘടനയെക്കുറിച്ച് ചരിത്രഗ്രന്ഥങ്ങൾ കാണാം വെളുത്ത നിറമായിരുന്നു ത്വൽഹ റളിയല്ലാഹു അൻഹു അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചൊക്കെ പറഞ്ഞതുപോലെ മിതമായ ഉയരമായിരുന്നു ഉണ്ടായിരുന്നത് വളരെ വിരിഞ്ഞ മാറുള്ള നെഞ്ചുള്ള ആളായിരുന്നു വളരെ സുന്ദരനായിരുന്നു അദ്ദേഹം കാണാൻ ഭംഗിയുള്ള ആളായിരുന്നു റളിയല്ലാഹു അൻഹു അദ്ദേഹം ജാഹിലിയ കാലത്ത് തന്നെ അറബികൾക്കിടയിൽ വളരെ അറിയപ്പെട്ട ആളായിരുന്നു ചെറിയ പ്രായത്തിൽ തന്നെ അറബികളുടെ കൂട്ടത്തിൽ ബുദ്ധി കൊണ്ട് അറിയപ്പെടുന്ന ആളായിരുന്നു ത്വൽഹ ഇബ്നു ഉബൈദില്ലാ ആദ്യം ഇസ്ലാം സ്വീകരിച്ച 8 പേരിൽ ഒരാളാണ് അദ്ദേഹം ആദ്യത്തെ 8 പേരിൽ ഒരാളാണ് അദ്ദേഹം അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു 15 വയസ്സുള്ള സമയത്താണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിൻ്റെ പശ്ചാത്തലമായി ഒരു കഥ ചരിത്രത്തിൽ കാണാം ഒരിക്കൽ അദ്ദേഹം ഷാമിൽപ്പെട്ട ബുസ്ര എന്ന് പറയുന്ന നാട്ടിൽ പോയതായിരുന്നു അങ്ങോട്ട് യാത്ര ചെയ്തു അവിടെ വെച്ച് ഒരു ആശ്രമത്തിൽ കഴിയുന്ന ഒരു റാഹിബിനെ അദ്ദേഹം കണ്ടു റാഹിബ് എന്ന് പറഞ്ഞാൽ അഹ്ലുൽ കിതാബിൻ്റെ വേദക്കാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒബാദ് ഇബാദത്തുമായി കഴിഞ്ഞുകൂടുന്ന ആളുകൾക്കാണ് റാഹിബ് എന്ന് പറയുക അവരിങ്ങനെ സത്രമുണ്ടാക്കി അതിൽ ഇബാദത്തുമായി കഴിഞ്ഞുകൂടും ആളുകളോടധികം ഇടപഴകാതെ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്ത് ആരാധന ചെയ്ത് അങ്ങനെ ജീവിക്കും അവരാണ് റുഹ്ബാൻ എന്ന് പറയുന്നത് അതിൻ്റെ ഏകവചനമാണ് റാഹിബ് അതുപോലെ അവരുടെ കൂട്ടത്തിൽ പണ്ഡിതന്മാരെ ഹിബിർ എന്ന് പറയും അതിൻ്റെ ബഹുവചനമാണ് അഹ്ബാർ ഖുറാനിൽ അള്ളാഹു തആല പറഞ്ഞില്ലേ ഇത്തഖദു അഹ്ബാറഹും റുഹ്ബാനഹും അർബാബ മിൻ ദൂനില്ലാ അവർ ഈ പുരോഹിതന്മാരെയും ഈ ആരാധനാ കർമ്മങ്ങളിൽ മുഴുകിക്കഴിയുന്ന ആളുകളെയും അള്ളാഹുവിന് പുറമെ റബ്ബുകളാക്കി അപ്പം അങ്ങനെയുള്ള ഇങ്ങനെ ഇബാദത്തുകളുമായി കഴിഞ്ഞുകൂടുന്ന റാഹിബായിട്ടൊരു വ്യക്തിയെ കണ്ടു അയാളെ കണ്ടപ്പോൾ അയാൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ആളുകളോട് അയാൾ പറയുന്നുണ്ട് സലു അഹ്ലഹാദൽ മൗസിം ഇവിടെ ഈ കച്ചവട സീസണിൽ കച്ചവടം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ആളുകളോട് നിങ്ങൾ അന്വേഷിക്കുക അഫീഹിം അഹദും മിൻ അഹ്ലിൽ ഹറം ഹറമിൻ്റെ പരിധിയിൽപ്പെട്ട മക്കയിൽ നിന്ന് വന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കുക എന്ന് ഇയാൾ ആളുകളോട് പറയുന്നുണ്ട് അന്ന് തന്നെ അറബികൾക്കിടയിൽ വളരെ ബഹുമാനമുള്ള പ്രദേശമാണ് ഹറം എന്ന് പറയുന്നത് മക്കയിലുള്ള ഹറമിൻ്റെ പരിധിയിൽപ്പെട്ട ആളുകളെ ആരും ഉപദ്രവിക്കുകയില്ല കാരണം കഅബക്ക് എല്ലാവരും ഒരു സ്ഥാനം കൊടുക്കുന്നുണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഉണ്ടാക്കിയതായതുകൊണ്ട് അന്നത്തെ ആളുകളൊക്കെ കഅബക്ക് ഒരു സ്ഥാനം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം ചോദിക്കുകയാണ് ഹറമിൽ നിന്ന് വന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ കച്ചവടത്തിന് വന്നതായി അപ്പോൾ ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു നഅം അന അതെ ഞാനുണ്ട്, നോക്കൂ നിങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ കച്ചവടം ചെയ്യുന്നുണ്ട്, 15 വയസ്സാണ് അദ്ദേഹത്തിന് പ്രായം. അപ്പൊ ചെറുപ്പത്തിൽ തന്നെ അധ്വാനിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു ജാഹിലിയ കാലത്തുള്ള ആളുകൾക്ക് തന്നെ. അതാണ് വേണ്ടത്, ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം, ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കണം, എന്നാലേ അവർ പ്രായമാകുമ്പോൾ പക്വതയോട് പെരുമാറുകയുള്ളൂ. അതിൻ്റെ നേരെ വിപരീതമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെന്തിനാണ് ഇന്ന് ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുന്നത്? അതിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. ഇന്നത്തെ ലോകം, ലോകത്തെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു ലക്ഷ്യമുണ്ട്. കൂടുതൽ ഉത്തരവാദിത്തമില്ലാത്ത ആളുകളുണ്ടായാൽ കൂടുതൽ സമ്പത്ത് സമൂഹത്തിൽ മാർക്കറ്റിലേക്ക് ഇറങ്ങും, ഉത്തരവാദിത്തമില്ലാതെ അവർ പണം ചെലവഴിക്കും. എന്നാലും നേരത്തെ കാലത്ത് ചെറിയ പ്രായത്തിൽ തന്നെ അധ്വാനിച്ച് തുടങ്ങിയ ഒരാൾ സൂക്ഷിച്ചാണ് പണം ചെലവഴിക്കുക, സൂക്ഷിച്ചാണ് അവർ ഇടപാടുകൾ നടത്തുക. അപ്പോൾ നേരത്തെ പക്വതയുള്ള ഒരു തലമുറയായി നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുക എന്നുള്ളത് അത് ബുദ്ധിയുള്ളവർ ചെയ്യേണ്ട കാര്യമാണ്. മുസ്ലിം അല്ലെങ്കിൽ പോലും ജാഹിലിയ കാലത്ത് അറബികൾ പോലും ചെയ്തിരുന്ന കാര്യമാണ്. ചെറുപ്പത്തിലെ അവർ മക്കൾക്ക് ഇങ്ങനെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നമുക്കറിയാം, അബൂ താലിബിൻ്റെ കൂടെ ചെറിയ പ്രായത്തിൽ തന്നെ കച്ചവടത്തിന് പോകുമായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് നമ്മൾ എന്താണ് 19, 20, 25 ഒക്കെ വയസ്സാകുന്നവരെ കുട്ടി എന്നാണ് പറയാം. ഇസ്ലാമിൽ അങ്ങനൊരു വളരെ പ്രായമായിട്ടുള്ള കുട്ടികൾ എന്ന് പറയുന്ന സിസ്റ്റം ഇല്ല. പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഉത്തരവാദിത്തമായി, 14, 15 വയസ്സ് ആ പ്രായത്തോടുകൂടി മുഖല്ലഫായി, അവർ ചെയ്യുന്ന നന്മകൾക്ക് പ്രതിഫലമുണ്ട്, തിന്മകൾക്ക് ശിക്ഷയുണ്ട്. അപ്പോൾ അതിനു മുമ്പ് തന്നെ തക്ലീഫ് എന്ന് പറയുന്നത് പ്രതിഫലവും ശിക്ഷയും, അതിന് രണ്ടിനും അർഹനാവുക എന്നുള്ളത് വലിയ ഉത്തരവാദിത്തമാണ്. എന്നാ അർദ്ദൻ അമാനത്താല സമവാത്തി വല ആകാശഭൂമികൾ ഏറ്റെടുക്കാൻ പേടിച്ചിട്ടുള്ള അമാനത്താണ് തക്ലീഫ് എന്ന് പറയുന്നത്. അത് ഏറ്റെടുക്കണം ഈ പ്രവൃത്തിയാകുന്ന പ്രായത്തിൽ. അപ്പോൾ അതിന് കുട്ടികൾ തയ്യാറാകണമെങ്കിൽ ജീവിതത്തിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ വളർന്ന ഒരാൾക്ക് അത് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് പഠിപ്പിക്കണം. അത് വളരെ കാരുണ്യത്തോടു കൂടി പഠിപ്പിക്കണം, അവരെ ഒരു ഭാരം തലയിൽ വെച്ച് കൊടുത്തിട്ടല്ല, ചെറിയ ചെറിയ പണികളെ ഏൽപ്പിച്ച് അതിൽ വേണ്ട നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുത്ത് തെറ്റുകൾ തിരുത്തി കൊടുത്ത് ചിലപ്പോൾ വീണ്ടും തെറ്റിക്കും, വീണ്ടും പറഞ്ഞു കൊടുത്ത്. അങ്ങനെയാണ് നമ്മുടെ മക്കളെ വളർത്തേണ്ടത്. ജാഹിലിയത്തിൽ പോലും അറബികൾ അതായിരുന്നു ചെയ്തിരുന്നത്. നമ്മൾ സുബൈർ റളിയല്ലാഹു അൻഹു കഥ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഉമ്മ അദ്ദേഹത്തെ അടിക്കുമായിരുന്നു. അത് അവരുടെ മനസ്സിലുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്, അവനെ അവർ വളർത്തുന്നത് ഒരു യോദ്ധാവാകാൻ വേണ്ടിയാണ്, അതിന് പാകത്തിലായിരുന്നു വളർത്തിയത്. അങ്ങനെ ഒരു ലക്ഷ്യബോധം, നമ്മുടെ മക്കളെ എന്താക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതിനെ പറ്റിയ തർബിയത്തായിരിക്കണം മക്കൾക്ക് കൊടുക്കുന്നത്. ഏതായാലും അദ്ദേഹം ഇങ്ങനെ ബുസ്രയിൽ നിൽക്കുന്ന സമയത്ത് അവിടെയുള്ള ഒരു പുരോഹിതൻ ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഫഖാൽ റാഹിബ്, അപ്പോൾ ഈ സന്യാസിയായിട്ടുള്ള വ്യക്തി ചോദിച്ചു, ഹൽ ലഹറ അഹ്മദ് ബഅദ്, അഹ്മദ് അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം യഹൂദി ആയിരിക്കാം അല്ലെങ്കിൽ നസ്രാണി ആയിരിക്കാം, അവരുടെ വേദങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയുന്നുണ്ട്, മുഹമ്മദ് എന്ന് തന്നെ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, അഹ്മദ് പ്രത്യക്ഷപ്പെട്ടോ? ചില കിതാബുകളിൽ അഹ്മദ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ടാകാം, കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു പേരാണ് അഹ്മദ്. അങ്ങനെ ചോദിച്ചു. അപ്പോൾ തൊൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒമൻ അഹ്മദ്, ആരാണ് ഈ അഹ്മദ്? അദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ ഈ പുരോഹിതൻ അല്ലെങ്കിൽ ഈ സന്യാസി പറഞ്ഞു, ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, പേരൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അബ്ദുള്ളയുടെ മകൻ, അതുപോലെ അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ, അബ്ദുള്ളയുടെ മകനാണ് എന്ന് പറഞ്ഞു. എന്ന് അദ്ദേഹം പറഞ്ഞു, ഹാദാ ഷഹ്റുഹു അല്ലദീ യഖ്റുജു ഫീഹി, അദ്ദേഹം പുറപ്പെടുന്ന മാസമാണിത്, മുഹമ്മദ് നബിയായി പുറപ്പെടുന്ന ആ ദിവസം അടുത്തിട്ടുണ്ട്. വഹുവ ആഖിറുൽ അംബിയ, അദ്ദേഹം പ്രവാചകന്മാരിൽ അവസാനത്തെ ആളാണ്. നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ ചില അത്ഭുതം തോന്നും, അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? പക്ഷേ നസ്രാണികളുടെ കിതാബ് പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള നസ്രാണികളോടൊക്കെ ചോദിച്ചാൽ അറിയാം, അവരുടെ കിതാബുകൾ ഇപ്പോഴും കാണാൻ സാധിക്കും, വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മഖ്റജുഹു മിനൽ ഹറം, ഹറമിൽ നിന്നാണ് അദ്ദേഹം ഇറങ്ങുക, അവിടെ നിന്നാണ് അദ്ദേഹം പുറത്തു വരിക. വ മുഹാജറുഹു ഇലാ നഖൽ, അദ്ദേഹം ഈത്തപ്പനകൾ തിങ്ങി നിൽക്കുന്ന നാട്ടിലേക്കാണ് ഹിജ്റ പോവുക, പലായനം ചെയ്യുക. അഥവാ മദീനയെ കുറിച്ചാണ് പറയുന്നത്. ഇതെല്ലാം അവരുടെ കിതാബുകൾ പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫയ്യാക അൻ തുസ്ബഖ ഇലൈഹി, ഈ കുട്ടിയോട് പറയുകയാണ്, അതുകൊണ്ട് നീ സൂക്ഷിക്കുക, നിന്നെ ആരെങ്കിലും തോൽപ്പിക്കുന്നത് നീ സൂക്ഷിക്കുക അദ്ദേഹത്തിന്റെ വിഷയത്തിൽ. എന്ന് പറഞ്ഞാൽ നീ ആയിരിക്കണം ആദ്യം ഇസ്ലാം സ്വീകരിക്കുന്നത്, ആ നബിയെ നീ പിന്തുടരണം, വേറെ ആരും നിന്നെ തോൽപ്പിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുത്തു. ഫവഖഅ ഫീ ഖൽബി തൽഹ മഖാൽ, അപ്പോൾ തൽഹയുടെ മനസ്സിൽ ഈ വാക്ക് പതിഞ്ഞു. അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് തന്നെ മടങ്ങി, മക്കയിലേക്ക് മടങ്ങി. എന്നിട്ട് മക്കയിലെ ആളുകളോട് ചോദിച്ചു, ഹൽ കാന മിൻ ഹദസ്, എന്തെങ്കിലും പുതിയ സംഭവം ഉണ്ടായിട്ടുണ്ടോ, ഞാൻ അവിടുന്ന് പോയതിനു ശേഷം എന്തെങ്കിലും സംഭവിച്ചു എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നാം അതെ, മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹിൽ അമീനു തനബ്ബ അൽ അമീൻ എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാ, നമ്മുടെ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് അൽ അമീൻ, വിശ്വസ്തൻ എന്ന് ആളുകൾ വിളിക്കുന്ന അദ്ദേഹം തനബ്ബ നബിയാണെന്ന് വാദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. വഖത്തബിഅഹു ഇബ്നു അബി ഖുഹാഫ, അബൂ ഖുഹാഫയുടെ മകനും അവൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. അബൂ ഖുഹാഫ എന്ന് പറഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഉപ്പയാണ്. അബൂബക്കറും അവൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അവരെ ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളൂ, വളരെ കുറച്ച് ആളുകൾ മാത്രം, ഇസ്ലാമിൻ്റെ തുടക്കം. അങ്ങനെ അബൂ തൊലഹത്ത് ബിൻ ഉബൈദുള്ള റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോൾ നേരെ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് പോയി, അവർ പരിചയമുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഇത്തബഅത ഹാദ റജുൽ, നീ ഇന്നയാളെ മുഹമ്മദിനെ പിന്തുടർന്നു എന്ന് കേൾക്കുന്നുണ്ടല്ലോ. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം, അതെ. ഫൻ തൊലഖ് ഇലൈ, നീയും അങ്ങോട്ട് ചെല്ലുക, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോവുക. ഫദ്ഖുൽ അലൈഹി ഫത്തബിഉഹു, അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തെ പിന്തുടരുക. ഫഇന്നഹു യദ്ഉ ഇലൽ ഹഖ്, കാരണം അദ്ദേഹം ഹക്കിലേക്കാണ് ക്ഷണിക്കുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു, യാതൊരു മടിയുമില്ല, ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്, ഇത് ഹക്കാണ്, നീയും ഇത് സ്വീകരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ തൊൽഹ റളിയല്ലാഹു അൻഹുവിന് കൂടുതൽ ദാവത്തൊന്നും ആവശ്യമായി വന്നില്ല, കാരണം ഈ റാഹിബ് പറഞ്ഞ വാക്ക് അദ്ദേഹത്തിന് മനസ്സിലുണ്ട്. അദ്ദേഹം അബൂബക്കറിനോട് ഈ വിശേഷങ്ങൾ പറഞ്ഞു, ഈ പുരോഹിതൻ പറഞ്ഞ, അഹ്ലുൽ കിതാബിൽപ്പെട്ട ഈ വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അബൂബക്കർ തൊൽഹയുമായി റളിയല്ലാഹു അൻഹുമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പുറപ്പെട്ടു. അവരദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് തൊൽഹ റളിയല്ലാഹു അൻഹു കലിമ ചൊല്ലി മുസ്ലിമായി. ഇവരെ രണ്ടുപേരെയും ഹുവൈലുദുബ്നു നൗഫുലുബ്നു ഹുവൈലിദ് എന്ന് പറയുന്ന മുശ്രിക്ക് ഉപദ്രവിക്കുകയുണ്ടായി. അദ്ദേഹം ഈ നൗഫുലുബ്നു ഹുവൈലിദ് അബൂബക്കർ റളിയല്ലാഹുവിനെയും തൊൽഹയെയും ധാരാളം ഉപദ്രവിച്ചിട്ടുണ്ട്, മർദ്ദിച്ചിട്ടുണ്ട് ഇസ്ലാമിൽ നിന്ന് മടങ്ങാൻ വേണ്ടി. അതിൻ്റെ പേരിൽ അബൂബക്കറും തൊൽഹയും റളിയല്ലാഹു അൻഹുമ അൽ ഖരീനാൻ, രണ്ട് ആത്മാർത്ഥ സുഹൃത്തുക്കൾ എന്നറിയപ്പെടുന്നുണ്ട്. കാരണം ഒരുമിച്ചായിരുന്നു അവർ ഈ നൗഫുലുബ്നു ഹുവൈലിദിൻ്റെ പീഡനം അനുഭവിച്ചിരുന്നത്. നൗഫുലുബ്നു ഹുവൈലിദ് എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ആരായിരുന്നു? സുബൈർ റളിയല്ലാഹുവിൻ്റെ അമ്മാവൻ, ഖദീജ റളിയല്ലാഹുവിൻ്റെ സഹോദരൻ. ഖദീജ റളിയല്ലാഹുവിൻ്റെ സഹോദരിയുടെ മകനാണ് സുബൈർ റളിയല്ലാഹുവിൻ. ഖദീജയുടെയും അതുപോലെ സുബൈർ റളിയല്ലാഹുവിൻ്റെ ഉമ്മയുടെയും സഹോദരനാണ് നൗഫൽ. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുവാദത്തോടുകൂടി മദീനയിലേക്ക് ഹിജ്റ പോയി. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മഹത്വങ്ങൾ ധാരാളം ചരിത്രത്തിൽ കാണാൻ സാധിക്കും, ഹദീസുകൾ കാണാൻ സാധിക്കും. ഏറ്റവും വലിയ മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പത്ത് പേരിൽ ഒരാളാണ്. വതൽഹത്തു ഫിൽ ജന്ന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമ്മൾ പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ള ഹദീസ് ഇമാം തിർമിദി ഉദ്ധരിച്ച ഹദീസിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തു, ബദർ ഒഴികെ ബാക്കി എല്ലാ യുദ്ധത്തിലും പങ്കെടുത്തു. അപ്പോൾ നോക്കൂ, നിങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധങ്ങളിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാതിരിക്കാൻ ഒരു കാരണമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊൽഹയെയും സയ്യിദ് ഇബ്നു സൈദിനെയും റളിയല്ലാഹു അൻഹുമ അവരെ ഷാമിലേക്ക് പറഞ്ഞയച്ചിരുന്നു, ഷാമിലേക്ക് പോകുന്ന വഴിയിലേക്ക് പറഞ്ഞയച്ചിരുന്നു, ഖുറൈശികളുടെ ഒരു കച്ചവട സംഘത്തെ നിരീക്ഷിക്കാൻ വേണ്ടി. അങ്ങനെ അവർ തിരിച്ചു വന്ന അപ്പോഴേക്കും ബദർ യുദ്ധം കഴിഞ്ഞിരുന്നു. അങ്ങനെ അവർക്ക് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരെ ഇങ്ങനെയുള്ളൊരു സൈനിക ജോലിക്ക് വേണ്ടി പറഞ്ഞയച്ചതായതുകൊണ്ട് അവർ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തതായി കണക്കാക്കി ബദറിൽ നിന്ന് കിട്ടിയ ഗനീമത്തിൻ്റെ ഒരു ഷെയർ അവർക്ക് രണ്ടുപേർക്കും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ധീരതയും അതുപോലെ തന്നെ ത്യാഗവും ഏറ്റവും കൂടുതൽ വ്യക്തമായ ദിവസമാണ് ഉഹദ് യുദ്ധം. ഉഹദ് യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ത്യാഗം സഹിച്ച, ഏറ്റവും കൂടുതൽ ധൈര്യത്തോടുകൂടി പോരാടിയ ആളാണ്, ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് തൊൽഹ ഇബ്നു ഉബൈദുള്ള റളിയല്ലാഹു അൻഹു. നമുക്കറിയാം, ഉഹദ് യുദ്ധത്തിൻ്റെ ദിവസം വലിയ പരീക്ഷണമുണ്ടായി, മുസ്ലിമുകൾ പലരും പിന്തിരിഞ്ഞോടി, ചെറിയ ഒരു ന്യൂനപക്ഷമാണെന്ന് ഉറച്ചു നിന്നത്. ആ കൂട്ടത്തിൽ മുൻനിരയിലുണ്ടായിരുന്നു തൊൽഹ ഇബ്നു ഉബൈദുള്ള റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അദ്ദേഹം പറയും, ദാ കയൗമുൻ കുല്ലുഹു ലിതൊൽഹ, അത് തൊൽഹയുടെ ദിവസമാണ് എന്ന് പറയും. കാരണം അത്രമാത്രം അദ്ദേഹം അന്ന് ത്യാഗം സഹിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിക്ക് പറ്റിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം മുന്നോട്ട് വന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലേക്ക് വരുന്ന അമ്പുകൾ, കുന്തങ്ങളൊക്കെ അദ്ദേഹം തന്നെ കൈകൊണ്ട് തടുക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈ അത് പരിക്കുകൊണ്ട്, മുറിവുകൾ കൊണ്ട് തളർന്നുപോയി, കൈ പൊക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിക്ക് പറ്റിയപ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിക്ക് പറ്റി തലയിൽ നിന്നും മുഖത്തു നിന്നൊക്കെ രക്തം വാർന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാതെ നിൽക്കുന്ന അവസ്ഥയായിരുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇരുന്ന് കൊടുത്ത് തൻ്റെ പുറത്ത് ചവിട്ടി കയറി ഒരു പാറപ്പുറത്ത് കയറിയിരിക്കാൻ അദ്ദേഹം സഹായിച്ചു. അങ്ങനെ മുശ്രിക്കുകളുടെ ശെറിൽ നിന്ന് അവിടുത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രക്ഷിക്കാൻ വേണ്ടി ത്വൽഹ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ എടുത്ത് ഒരു മലയിലുള്ള ഒരു മലമ്പാത, ഒരു ശഅബ് അതിലേക്ക് കൊണ്ടുപോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിർത്തി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ നിന്ന് അദ്ദേഹം അസ്ത്രങ്ങൾ, അമ്പുകൾ ഏറ്റുവാങ്ങി. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ 24 മുറിവുകളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ തലയിൽ വലിയ പരിക്കുണ്ടായിരുന്നു. ശരീരം മുഴുവനും മുറിവുകളുണ്ടായിരുന്നു ഉഹദ് യുദ്ധത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി തിർമിദി ഉദ്ധരിച്ച ഹദീസിൽ കാണാം. ഉഹദ് യുദ്ധത്തിൽ അവിടുന്ന് പറഞ്ഞു, ഔജബ തുൽഹ, തുൽഹക്ക് സ്വർഗം നിർബന്ധമായിരിക്കുന്നു. കാരണം അത്രയധികം അദ്ദേഹം ആ ദിവസം സഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൈ മുറിഞ്ഞപ്പോൾ, കൈക്ക് പരിക്ക് പറ്റി, കൈ മുറിഞ്ഞുപോയി, അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു ശബ്ദമുണ്ടാക്കി, ഹസ് എന്ന് പറയുന്ന ശബ്ദം, നമ്മളിങ്ങനെ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന പെട്ടെന്ന് ഞെട്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു ശബ്ദം അദ്ദേഹം ഉണ്ടാക്കി. അത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലോ ഖുൽ തബിസ്മില്ലാ, നീ ഇങ്ങനെ ഈ അർത്ഥമില്ലാത്ത ശബ്ദം അതുണ്ടാക്കുന്നതിന് പകരം ബിസ്മില്ലാ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ലറഫഅക്കൽ മലായികത്തു വന്നാസു യൻദുറൂൻ, മലക്കുകൾ നിന്നെ എടുത്തുയർത്തുമായിരുന്നു, ആളുകൾക്ക് അത് കാണാമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഇമാം നസാഇ റഹിമഹുള്ളാഹ് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിക്ക് പറ്റിയിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കുമ ബി സാഹിബികുമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രക്ഷപ്പെടുത്താൻ വേണ്ടി, സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇവർ വരുന്നത്. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ നോക്കുക, അഥവാ തുൽഹയെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റതിനേക്കാൾ പരിക്ക് അദ്ദേഹത്തെ പറ്റിയിട്ടുണ്ട്. അദ്ദേഹം രക്തത്തിൽ കുളിച്ച് കിടക്കുകയായിരുന്നു. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷഹീദ് എന്നുള്ള പദവി അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഷഹീദാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ടായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സർറഹു അയ്യന്തുറ ഇലാ ഷഹീദിൻ യംഷി അലാ വജിഹിൽ അർദ്, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഷഹീദ് എന്നുള്ള സ്ഥാനം കിട്ടിയിട്ടുള്ള ഒരാളെ ആർക്കെങ്കിലും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഫല്യന്തുർ ഇലാ തുൽഹ ഇലാ തുൽഹ ഇബ്നു ഉബൈദില്ലാ, തുൽഹത്ത് ഇബ്നു ഉബൈദില്ലായെ അവൻ നോക്കിക്കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാന്മാരായ ത്യാഗികളായ ആളുകളെ കുറിച്ച് സംസാരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളതാണ്, മിനൽ മുഅ്മിനീന റിജാൽ, മുഅ്മിനീങ്ങളിൽ ചില പുരുഷന്മാരുണ്ട്. റിജാൽ എന്ന് പറഞ്ഞാൽ കേവലം ആണ് പെണ്ണ് എന്ന് പറയുന്നതിലെ ആണിനെ കുറിച്ച് പറയുന്നതല്ല, ആണത്തമുള്ള ആളുകൾ എന്നാണ് ശരിക്കും ആ വാക്കിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള ചില ആളുകളുണ്ട്. എന്നിട്ട് ആരാണ് ഈ പൗരുഷമുള്ള ആളുകൾ, യഥാർത്ഥത്തിൽ ആണുങ്ങൾ എന്ന് പറയാൻ അർഹരായിട്ടുള്ളവർ? സദഖൂ മാ ആഹദുല്ലാഹ അലൈഹി, അള്ളാഹുവിന് കൊടുത്ത വാക്കിൽ, കരാറിൽ സിദ്ഖുള്ളവരാണ്, സത്യസന്ധതയുള്ളവർ. അള്ളാഹുവിനെ അനുസരിച്ചു കൊള്ളാം, അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ത്യാഗം സഹിച്ചു കൊള്ളാം എന്നൊക്കെ നമ്മൾ അള്ളാഹുവിനോട് കരാർ ചെയ്തിട്ടുണ്ട്. ഇയ്യാക നഅബ്ദു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചു കൊള്ളാം, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാം. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും, അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊള്ളാം എന്നുള്ള ഈ പ്രതിജ്ഞ, ഇത് സിദ്ഖോടുകൂടി പറഞ്ഞ ആളുകളുണ്ട് മുഅ്മിനീങ്ങളിൽ. അവരാണ് യഥാർത്ഥത്തിലുള്ള റിജാൽ, പുരുഷന്മാരെന്ന് പറയുന്നത്. ഫമിൻഹു മൻ ഖദാ നഹബഹു, അങ്ങനെ ഈ വാക്ക് പറഞ്ഞിട്ട് ആ വാക്ക് പൂർത്തിയാക്കി, അത് പൂർത്തിയാക്കാൻ വേണ്ടി ജീവൻ തന്നെ ത്യജിച്ച ആളുകളുണ്ട് മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ. വമിൻഹു മൻ യൻതദിർ, മറ്റു ചില ആളുകളുണ്ട് ഈ പുരുഷന്മാർ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ. ഒരു വിഭാഗം ജീവൻ തന്നെ കൊടുത്തിരിക്കുന്നു, മറ്റൊരു വിഭാഗം മൻ യൻതദിർ, അവർ കാത്തിരിക്കുകയാണ്, മരിക്കേണ്ടി വന്നാൽ മരിക്കാൻ റെഡിയാണ്, വേറെന്തെങ്കിലും ത്യാഗമാണ് സഹിക്കേണ്ടതെങ്കിൽ അതിന് തയ്യാറാണ്, അങ്ങനെ കാത്തിരിക്കുന്നവരുണ്ട്. ഒമ അബദ്ധലു തബ്ദീല, അവരൊരു മാറ്റവും വരുത്തിയിട്ടില്ല, അവരുടെ ഈ കരാറിൽ അവർ പിന്നോട്ട് പോയിട്ടില്ല, അവരതിന് തയ്യാറായി നിൽക്കുകയാണ്, അങ്ങനെയുള്ള ആളുകളുണ്ട് എന്ന് പറഞ്ഞ് എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചു, മൻഹും സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മൻ ഖദാ നഹബഹു മൻഹുവ, ഈ അല്ലദീ ഖദാ നഹബഹു, തൻ്റെ ബാധ്യത പൂർത്തിയാക്കി ജീവൻ ത്യജിച്ച ആളുകൾ എന്ന് പറഞ്ഞ അവരാരാണ് എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ചോദ്യം കേട്ട് ഉത്തരം പറയാനിരിക്കുമ്പോൾ മസ്ജിദിന്റെ വാതിൽക്കൽ മസ്ജിദിന്റെ വാതിൽക്കൽ തുൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു കയറി വന്നു. അദ്ദേഹം പച്ച നിറത്തിലുള്ള വസ്ത്രം അണിഞ്ഞിട്ടാണ് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഐന സാഇലു അമ്മൻ ഖദാ നഹബഹു, മൻ ഖദാ നഹബഹ എന്ന് പറഞ്ഞ ആ വിഭാഗത്തെ കുറിച്ച് ചോദിച്ച ആ ചോദ്യകർത്താവ് എവിടെ? ഹാദാ മിമ്മൻ ഖദാ നഹബഹു, ഇതാ ഈ വരുന്നയാളാണ് ഇദ്ദേഹം അതിൽപ്പെട്ടയാളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരിക്കല് തൊൽഹത്തു ഇബ്നു ഉബൈദില്ല റളിയല്ലാഹുവിന്റെ മകൻ മൂസ ഇബ്നു തൊൽഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം മുആവിയ റളിയല്ലാഹുവിന്റെ അടുത്ത് ചെന്നു. മുആവിയ റളിയല്ലാഹു അൻഹു സഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി തൊൽഹ റളിയല്ലാഹുവിന്റെ മകൻ ചെന്നപ്പോൾ മുആവിയ റളിയല്ലാഹുവിന് പറഞ്ഞു, അല ഉബശ്ശിറുക്ക്, ഞാൻ നിനക്കൊരു സന്തോഷ വാർത്ത അറിയിക്കട്ടെ എന്ന് ചോദിച്ചു. സമീഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, തൊൽഹത്തു മിമ്മൻ ഖദാ നഹ്ബ. തൊൽഹ എന്ന് പറയുന്നത് അള്ളാഹുവിനോട് ചെയ്ത കരാർ പൂർത്തീകരിച്ച് അതിനുവേണ്ടി ജീവൻ ത്യജിച്ച ആളുകളിൽപ്പെട്ടയാളാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ ഉപ്പയെ പുകഴ്ത്തിയിട്ടുണ്ട് എന്ന് മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് മറ്റൊരു വലിയ മഹത്വമാണ്, അദ്ദേഹം ബൈഅത്തു റിദ്വാനിൽ പങ്കെടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞതാണ് ബൈഅത്തു റിദ്വാൻ എന്ന് പറയുന്ന കരാർ, അതിൽ പങ്കെടുത്ത ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ലാ യദ്ഖുലു നാറ അഹദുൻ മിമ്മൻ ബായഅ തഹ്ത ശജറ, ആ ഉടമ്പടിയിൽ പങ്കെടുത്ത ഒരാളും നരകത്തിൽ പ്രവേശിക്കുന്നതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വളരെ അടുത്ത ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് വരെ അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ തൃപ്തിപ്പെട്ടുകൊണ്ടാണ് വഫാത്താകുന്നത്. അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ കാലശേഷം അടുത്ത ഖലീഫയെ തിരഞ്ഞെടുക്കാനുള്ള ഷൂറയെ നിശ്ചയിച്ചപ്പോൾ, ആറു പേരെ നിശ്ചയിച്ചപ്പോൾ അതിലൊരാളായിരുന്നു തൊൽഹത്തു ഇബ്നു ഉബൈദില്ല റളിയല്ലാഹു അൻഹു. അദ്ദേഹം അറിയപ്പെട്ടിട്ടുള്ള മറ്റൊരു സിഫത്താണ്, അദ്ദേഹത്തിൻ്റെ മറ്റൊരു വിശേഷണമാണ് അദ്ദേഹത്തിൻ്റെ ധീരതയും അതുപോലെ യുദ്ധത്തിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള ത്യാഗവും. അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ് ഔദാര്യശീലം, ദാനശീലം. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളതൊക്കെ അദ്ദേഹം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുമായിരുന്നു. വലിയ സമ്പന്നനായിരുന്നു. നമ്മൾ പറഞ്ഞു ചെറിയ പ്രായത്തിൽ തന്നെ സമ്പാദിക്കുന്ന അറബികളുടെ കൂട്ടത്തിലെ ദുഹാത്തുൽ അറബ്, അറബികളിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളവർ എന്നറിയപ്പെട്ടിരുന്ന കുറച്ച് ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഖുറൈശികളുടെ കൂട്ടത്തിൽ വലിയ സമ്പന്നനും ബുദ്ധിമാനുമൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ സമ്പത്തൊക്കെ അദ്ദേഹം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സാധുക്കൾക്ക് വേണ്ടി, ദീനിന് വേണ്ടി ഒക്കെ ചെലവഴിക്കുമായിരുന്നു. അദ്ദേഹം ഇങ്ങനെ സദഖ ചെയ്യുന്നതിൻ്റെ പേരിൽ ഒരു പേര് തന്നെ അദ്ദേഹത്തിന് വന്നു, തൊൽഹത്തുൽ ഖൈർ, ഖൈറിൻ്റെ തൊൽഹ. അതുപോലെ തൊൽഹത്തുൽ ഫയ്യാൽ, ഫയ്യാൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊട്ടിയൊഴുകുന്നത് എന്നൊക്കെയാണ് അർത്ഥം. ഫയ്യാൽ, അങ്ങനെയുള്ള ഒരു പേര് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത്രമാത്രം അദ്ദേഹം സദഖ ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അദ്ദേഹം ചെലവഴിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരായ ബനു തൈം എന്ന് പറയുന്ന കബീല, അവരുടെ കൂട്ടത്തിലുള്ള മിസ്കിന്മാരൊക്കെ ഇദ്ദേഹമായിരുന്നു നോക്കിയിരുന്നത്. അവരുടെ ആവശ്യങ്ങളൊക്കെ അദ്ദേഹം നടത്തി കൊടുക്കും. അവർക്ക് വല്ല കടവും ബാധിച്ചാൽ അദ്ദേഹം കടം വീട്ടും. ആയിഷ റളിയല്ലാഹു അൻഹക്ക് അദ്ദേഹം ഓരോ മാസവും ഓരോ വർഷവും 1000 ദിർഹം കൊടുത്തേക്കുമായിരുന്നു. അപ്പം 10,000 ദിർഹം അദ്ദേഹം കൊടുത്തേക്കുമായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹക്ക്. അദ്ദേഹത്തെക്കാൾ സദഖ ചെയ്യുന്ന ആളുകൾ വേറെ ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹത്തെക്കുറിച്ച് ചില താബിഈങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ തന്നെ അബൂബക്കറും ഉമറും ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കണം അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത്, താബിഈങ്ങളുടെ കാലത്ത് ഇദ്ദേഹത്തെ പോലെ സദഖ ചെയ്യുന്ന മറ്റൊരാൾ ഉണ്ടായിട്ടില്ല എന്ന് താബിഈങ്ങളായ ഖബീസത്തു ഇബ്നു ജാബിർ റഹിമഹുല്ലാഹി പോലെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സദഖക്ക്, അദ്ദേഹത്തിൻ്റെ ഔദാര്യശീലത്തിനുള്ള ഒരു ഉദാഹരണമാണ്. ഇവർക്ക് അദ്ദേഹം 700 ദിർഹമിന് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥലം വിറ്റു. 700 വെള്ളി നാണയം വാങ്ങി തൻ്റെ അടുത്തുള്ള ഒരു സ്വത്ത്, ഒരു സ്ഥലം അദ്ദേഹം വിറ്റു. അന്ന് രാത്രി അദ്ദേഹം ഉറങ്ങിയില്ല. ഈ പണം കയ്യിൽ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഉറക്കം വന്നില്ല. പിറ്റേ നേരം വെളുത്തപ്പോൾ ഈ സംഖ്യ മുഴുവനും അദ്ദേഹം വിതരണം ചെയ്തു എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം. അദ്ദേഹം പറയാറുള്ളതായി കാണാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് തൊൽഹത്തുൽ ഖൈർ എന്ന് പേരിട്ടിട്ടുണ്ട്. അതുപോലെ ഒരു യുദ്ധത്തിൽ നിസ്വാസം എന്നെ തൊൽഹത്തുൽ ഫയ്യാൽ എന്ന് വിളിച്ചിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നത് കാണാം. അദ്ദേഹം മരണപ്പെടുന്നത് ഹിജ്റ 36 നമുക്കറിയാം. വളരെ ദുഃഖകരമായ ജമൽ യുദ്ധം, സ്വഹാബത്തിനിടയിലുണ്ടായ ഒരു ഫിത്നയായിരുന്നു ജമൽ യുദ്ധം. അതിൻ്റെ സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടപ്പോൾ അലി റളിയല്ലാഹു അൻഹു അടുത്ത ഖലീഫയായി. അലി റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോൾ സ്വഹാബത്തിൽപ്പെട്ട ചില ആളുകൾക്ക് ഒരു അഭിപ്രായമുണ്ടായിരുന്നു, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകികളെ എത്രയും പെട്ടെന്ന് ശിക്ഷിക്കണം. അങ്ങനെ ആ അഭിപ്രായവുമായി അവർ അലി റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് പോയി. ആ കൂട്ടത്തിലുള്ള ആളുകളാണ് തൊൽഹ റളിയല്ലാഹു അൻഹു, അതുപോലെ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ ഈ ആവശ്യമായി അലി റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് പോയി. എന്നാൽ അലി റളിയല്ലാഹുവിന് അത് സാധിക്കുമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ സൈന്യത്തിനിടയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഈ കൊലപാതകികൾ, ഖവാരിജികൾ. അങ്ങനെ ഈ ആവശ്യം ചർച്ച ചെയ്തുകൊണ്ട് അവര് തമ്പടിച്ച് നിൽക്കുന്നതിനിടയിൽ ഫിത്നക്കാരായ ആളുകൾ രണ്ടു ഭാഗത്തും കുഴപ്പമുണ്ടാക്കി, അങ്ങനെ യുദ്ധം തുടങ്ങി എന്നുള്ളൊരു ഒരു സാഹചര്യം, ഒരു ചിന്ത രണ്ടു ഭാഗത്തും ഉണ്ടായി. അങ്ങനെയുള്ള ശബ്ദങ്ങളും ബഹളമൊക്കെ അവരുണ്ടാക്കി യുദ്ധം തുടങ്ങി. അങ്ങനെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി രണ്ടുപേരും രണ്ടു കൂട്ടരും ആയുധമെടുത്തു. അതിൽ ഏതാനും സ്വഹാബത്ത് കൊല്ലപ്പെടുകയും ചെയ്തു. ഇതായിരുന്നു ജമൽ യുദ്ധത്തിന്റെ സാഹചര്യം. അങ്ങനെ അലി റളിയല്ലാഹുവിനോട് ഈ ആവശ്യം പറഞ്ഞ് പുറപ്പെട്ട ആളുകളുടെ കൂട്ടത്തിലുള്ളവരാണ് തൊൽഹയും ജുബൈറും ആയിഷയും ഒക്കെ, റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഈ യുദ്ധത്തിനിടക്ക് അദ്ദേഹം ഹിജ്റ 36 ഈ ജമൽ യുദ്ധം നടക്കുമ്പോൾ അദ്ദേഹം തൻ്റെ ഒട്ടകപ്പുറത്തിരുന്ന് ജനങ്ങളെ തടയുകയായിരുന്നു യുദ്ധത്തിൽ നിന്ന്. യുദ്ധം നിർത്താൻ ആവശ്യപ്പെട്ടുകൊണ്ട് ആൾക്കാരെ ഉപദേശിക്കുകയായിരുന്നു തൊൽഹ റളിയല്ലാഹുവിനു. അദ്ദേഹം തടയുന്നത് വകവെക്കാതെ ആളുകൾ ഇങ്ങനെ വീണ്ടും പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യുഹന്നാസ് അൻസിത്തു, ജനങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, ഞാൻ പറയുന്നത് കേൾക്കുക. പക്ഷേ അവർ അദ്ദേഹത്തിന്റെ വാക്ക് കേട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഉഫിൻ ഫറാശുന്നാർ വദുബാ വതമാ, നിങ്ങളുടെ കാര്യം കഷ്ടമാണ്, നിങ്ങൾ നരകത്തിലേക്ക് പാറ്റകളെ പോലെ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അവരെ താക്കീത് ചെയ്തുകൊണ്ടിരുന്നു. അതിനിടക്ക് അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഒരു അമ്പ് തറച്ചു. അദ്ദേഹം ആ അമ്പ് തറച്ച മുറിവിൽ നിന്ന് രക്തം തുടച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, വഖാന അംറുല്ലാഹി ഖദറം മഖ്ദൂറ എന്നുള്ള ആയത്ത് അദ്ദേഹം ഓതിക്കൊണ്ടിരുന്നു. അള്ളാഹുവിന്റെ വിധി, അള്ളാഹുവിന്റെ കൽപ്പന, അത് നിശ്ചയിക്കപ്പെട്ട ഖദറാകുന്നു, അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല. അള്ളാഹു തആല, ഞാനിവിടെ മരിക്കാനാണ് തീരുമാനിച്ചത്, ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിച്ചത്, രണ്ടു കൂട്ടരെയും മരണത്തിൽ നിന്ന് അതുപോലെ തന്നെ അതുകൊണ്ടുണ്ടാകുന്ന നാശനഷ്ടങ്ങളിൽ നിന്ന് ഭിന്നിപ്പിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് ശ്രമിച്ചത്, പക്ഷെ ഞാനിവിടെ മരിക്കണമെന്നാണ് അള്ളാഹുവിന്റെ തീരുമാനം. വഖാന അംറുല്ലാഹി ഖദറം മഖ്ദൂറ, അള്ളാഹുവിന്റെ വിധിയിലുള്ള അവരുടെ തൃപ്തി നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം അള്ളാഹുവിന്റെ തീരുമാനമാണ്, അത് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം മരണപ്പെട്ടപ്പോ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു. മരിച്ചു കിടക്കുന്ന തൊൽഹയുടെ അടുത്തേക്ക് അദ്ദേഹം വന്നു. നമുക്കറിയാം അലി റളിയല്ലാഹു അൻഹു എതിർപക്ഷത്താണുള്ളത്. അപ്പോൾ സഹാബത്തിനിടയിൽ ഈ കുഴപ്പമുണ്ടായപ്പോഴും അവരുടെ നിലപാടെന്തായിരുന്നു, പരസ്പരം അവർ എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത് എന്ന് ഈ സംഭവത്തിൽ മനസ്സിലാകും. ഇന്ന് ചില ആൾക്കാർ ചില ഭിന്നിപ്പൊക്കെ ഉണ്ടാകുമ്പോൾ പറയും, സഹാബത്തിൻ്റെ കാലത്ത് ഉണ്ടായിട്ടുണ്ടല്ലോ പ്രശ്നങ്ങൾ, സഹാബത്തിനിടയിലും ഉണ്ടായിട്ടുണ്ടല്ലോ പരസ്പരം ഏറ്റുമുട്ടലുകൾ, ഒരിക്കലും ഇന്ന് നമ്മൾ ചെയ്യുന്നത് പോലെയുള്ള ഫിത്നകളായിരുന്നില്ല സഹാബത്തിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇന്നത്തെ എന്തെങ്കിലും ഒരു കുഴപ്പം സഹാബത്തിനിടയിലുള്ള കുഴപ്പത്തോട് ഉപമിച്ചാൽ അത് സ്വഹാബത്തിന് കുറ്റം പറയലാണ് ശരിക്കും. കാരണം ഇന്നത്തെ ആളുകൾ ചെയ്യുന്നത് പോലെയല്ല സ്വഹാബത്ത് ചെയ്തിട്ടുള്ളത്. അവർ ഒരു ഇജ്തിഹാദ് ചെയ്തു, അവർ ചിന്തിച്ച് ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ചിന്തിച്ചപ്പോൾ അവർക്ക് ശരിയെന്ന് തോന്നിയ ഒരു അഭിപ്രായം അത് നടപ്പിലാക്കാൻ അവർ ശ്രമിച്ചു. അത് അവർ പ്രതീക്ഷിക്കാതെ ഒരു യുദ്ധത്തിൽ കലാശിച്ചു. അതാണ് ജമൽ യുദ്ധം, അങ്ങനെയാണ് ഉണ്ടായത്. എന്നിട്ടും തങ്ങളുടെ എതിർപക്ഷത്ത് നിന്ന് തങ്ങളെ കൊല്ലാൻ വാളെടുത്ത ആളുകളെയും അവർ ബഹുമാനിച്ചിരുന്നു. ജുബൈർ റളിയല്ലാഹുവിനെ കൊന്ന ഇബ്നു ജുർമൂസ് എന്ന് പറയുന്ന വ്യക്തി അലി റളിയല്ലാഹുവിന്റെ അടുത്ത് വന്ന് അഭിമാനത്തോടുകൂടി അലി റളിയല്ലാഹുവിന്റെ അടുത്ത് ഒരു സ്ഥാനം കിട്ടുമെന്ന് വിചാരിച്ച് അദ്ദേഹത്തെ കാണാൻ വേണ്ടി അനുവാദം ചോദിച്ചപ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞത്, നമ്മൾ പറഞ്ഞതാണ്. അലി റളിയല്ലാഹുവിനെ പറഞ്ഞു, അവൻ ഇങ്ങോട്ട് കടത്തിവിടരുത്, ബഷീർഹു ബിന്നാർ, അവൻ നരകമുണ്ട് എന്ന് പറയുക എന്നാണ് അലി റളിയല്ലാഹുവിനെ പറഞ്ഞു. കാരണം സുബൈർ റളിയല്ലാഹുവിനു സ്വർഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തൻ്റെ എതിർപക്ഷത്താണെന്ന് വിചാരിച്ച് ആ ഹദീസൊക്കെ നിഷേധിച്ച് അയാളുടെ മഹത്വങ്ങളൊക്കെ നിഷേധിച്ച് അതൊക്കെ പണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഫിത്ന ഉണ്ടാക്കിയതുകൊണ്ട് അയാൾക്കിനി യാതൊരു സ്ഥാനവുമില്ല, ഇങ്ങനെ ആയിരുന്നില്ല അവരുടെ നിലപാട്. അതേമറിച്ച് അവരുടെ ഫദ്ല് അവർ പരസ്പരം അംഗീകരിച്ചിരുന്നു. ഒരു മസല അവർക്ക് വന്നാൽ ആ വിഷയത്തിൽ അവർ പരസ്പരം ചോദിക്കുമായിരുന്നു, അങ്ങോട്ട് ആളുകളെ പറഞ്ഞേക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു സ്വഹാബത്തിൻ്റെ നിലപാട്. പക്ഷെ നമുക്ക് ഈ പ്രശ്നത്തിൽ ഒരു ഗുണപാഠമുണ്ട്. അതെന്താണ്? പരസ്പരം ഏറ്റുമുട്ടുന്ന രണ്ട് കക്ഷികളാണെങ്കിലും എങ്ങനെയാണ് പെരുമാറേണ്ടത്? അവർ ശരിയായ ഖുർആന്റെയും സുന്നത്തിൻ്റെയും മാർഗത്തിലാണെങ്കിൽ അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളതിൽ ഒരു മാതൃകയുണ്ട് സഹാബത്തിൻ്റെ ഈ അവർക്കിടയിലുണ്ടായ ഈ പ്രശ്നത്തിൽ. അതല്ലാതെ ഇന്ന് നടക്കുന്ന പ്രശ്നങ്ങൾ അത് അതുപോലെയാണ് എന്ന് പറയുന്നത് അത് വലിയ മുസീബത്താണ്. ചില ആൾക്കാർ പറയും മുസ്ലിം സമുദായത്തിൽ കുറേ കക്ഷികളായിട്ടുണ്ട്, അപ്പോൾ സഹാബത്തും കക്ഷികളായി പിരിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇത് വലിയൊരു കുഴപ്പമില്ല, എല്ലാ കക്ഷികളും തമ്മിൽ സഹകരിച്ചാൽ മതി എന്ന് പറയും. അതൊരിക്കലും ശരിയല്ല. സഹാബത്ത് അങ്ങനെ കക്ഷികളായിട്ടില്ല, അവരൊറ്റ കക്ഷിയായിരുന്നു. അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടായപ്പോൾ അപ്പോൾ പോലും അവർ പരസ്പരം ബഹുമാനവും ആദരവും നിലനിർത്തിയിരുന്നു. പരസ്പരം അവർ തള്ളലിയിൽ അവൻ പഴച്ചവനാണ് എന്നൊരിക്കലും പറഞ്ഞിരുന്നില്ല. അതുപോലെ തന്നെ ഓരോരുത്തരും അന്യന്റെ സ്ഥാനം അത് അംഗീകരിച്ചിട്ടുണ്ട്. അതുപോലെയാണ് ഇവിടെയും സംഭവിച്ചത്. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു, അദ്ദേഹത്തിന്റെ മയ്യത്തിന്റെ അടുത്തേക്ക് വന്നു, എന്നിട്ട് പറഞ്ഞു, അസീസ് അലയ്യ യാ അബ മുഹമ്മദ് അൻ അറാക മുജദ്ദലൻ തഹ്ത നുജൂമിസ് സമാ, താങ്കൾ ഇങ്ങനെ ആകാശത്തിന് ചുവട്ടിൽ ഇങ്ങനെ മരിച്ചു കിടക്കുന്നത് കാണുന്നത് എനിക്ക് വളരെ വിഷമമുണ്ട് എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇലല്ലാഹി അഷ്കു ഉജരി വബുജരി, എൻ്റെ മനസ്സിലെ ഞാൻ രഹസ്യമായി സൂക്ഷിക്കുന്ന എൻ്റെ ദുഃഖം ഇത് ഞാൻ അള്ളാഹുവിനോടാണ് പരാതി പറയുന്നത്. എന്നിട്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, തറഹമ അലൈ, അദ്ദേഹത്തിന് വേണ്ടി റഹ്മത്തിന് പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, യാ ലൈതനി മിത്തു ഖബ്ല ഹാദൽ യൗമ ബി അശ്രീന സന, ഈ സംഭവം ഈ ദുഃഖകരമായ യുദ്ധം ഇത് നടക്കുന്നതിന് ഒരു 20 വർഷം മുമ്പ് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളും കരയുകയുണ്ടായി. അത് കഴിഞ്ഞ് ഒരാൾ ഇങ്ങനെ ഒരു കവിത പറയുന്നത് അലി റളിയല്ലാഹു അൻഹു കേട്ടു. ഫതൻ കാന യുദ്നീഹിൽ ഗിനാ മിൻ സദീഖിഹി ഇദാ മാ ഹുവ സ്തഗ്ന വയുബ്ഇദുഹുൽ ഫഖറു, ഒരാളെ പുകയത്തുന്ന ഒരു വരിയാണ്. ഫതൻ, ഒരു യുവാവ്, കാന യുദ്നീഹിൽ ഗിനാ മിൻ സദീഖിഹി, ഐശ്വര്യം സമ്പത്ത് അവനെ അവൻ്റെ കൂട്ടുകാരോട് അടുപ്പിക്കും. സാധാരണ സമ്പത്തുണ്ടായാൽ കൂട്ടുകാരോട് അകലെ ചെയ്യാം, അവൻ്റെ ആ സമ്പത്ത് അത് പിശുക്കി വെക്കാൻ വേണ്ടി, അത് ആർക്കും കൊടുക്കാതിരിക്കാൻ വേണ്ടി അവൻ അവൻ്റെ പഴയ കൂട്ടുകാരനൊക്കെ അകലും, പുതിയ കൂട്ടുകാർ അവനുണ്ടാകും, സമ്പന്നരായ ആളുകളോട് കൂടുതൽ അടുക്കും. പക്ഷെ നേരെ തിരിച്ച് സമ്പത്ത് കൂടുന്തോറും തൻ്റെ കൂട്ടുകാരോട് അടുക്കുന്ന ഒരാളുണ്ട്. ഇദാമാഹു വസ്തഗ്ന, അവൻ സമ്പന്നനായാൽ അവൻ അതാണ് ചെയ്യുക. വയുബ്ഇദുഹുൽ ഫഖറു, ദാരിദ്ര്യം വന്നാൽ അവൻ ആളുകളിൽ നിന്ന് അകലും. സാധാരണ ആളുകൾ എന്താ ചെയ്യുക, ദാരിദ്ര്യമോ കഷ്ടപ്പാടോ ഒരു കടമോ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായാൽ പരമാവധി കൂട്ടുകാരെ കൊണ്ടൊക്കെ നോക്കും, എന്തെങ്കിലും കിട്ടാൻ വേണ്ടി, അവരെ കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി. ഇത് നേരെ തിരിച്ചാണ്, നിനക്ക് പ്രയാസമുണ്ടായാൽ വേറെ ആരും ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ച് മാറി നിൽക്കും. നിനക്ക് സമ്പത്തുണ്ടായാൽ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി അവർക്ക് അത് വിതരണം ചെയ്യും, വിധിച്ചു കൊടുക്കും. ഇങ്ങനെയുള്ള ഒരാളുണ്ട് എന്ന് പറഞ്ഞു. ആരെയോ പുകഴ്ത്തിയിട്ട് പറഞ്ഞതാണ്. ഫഖാല, അത് കേട്ടപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദാക അബു മുഹമ്മദ്, നീ പറഞ്ഞത് അബു മുഹമ്മദാണ്, തൊല്ലഹത്തു ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു, അദ്ദേഹമാണ് ഈ പറയുന്ന വ്യക്തി എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോൾ ഇവർ തമ്മിൽ യുദ്ധം ചെയ്തിട്ടും പരസ്പരം ബഹുമാനിച്ചിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ആ ബഹുമാനം വെറും വാക്കല്ല, അവർ ഉള്ളി തട്ടിയ ബഹുമാനമാണ്. അതുകൊണ്ടാണ് ഈ കവിത കേട്ടപ്പോൾ ഓർമ്മ വരുന്നത് തൻ്റെ എതിർകക്ഷിയിൽ ഉണ്ടായിരുന്ന, ആ അവസ്ഥയിൽ മരണപ്പെട്ടു പോയ, യുദ്ധക്കളത്തിൽ കൊല്ലപ്പെട്ട അബു മുഹമ്മദ് തൊൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹുവിനെയാണ് അലി റളിയല്ലാഹു അൻഹു ഓർമ്മ വന്നത്. മുആവിയ റളിയല്ലാഹു അൻഹു തൊൽഹയെക്കുറിച്ച് പറഞ്ഞു, അദ്ദേഹം കൊല്ലപ്പെട്ട സമയത്ത് ആശ സഖിയൻ ഹമീദ, അദ്ദേഹം വളരെ ഔദാര്യവാനായി അതുപോലെ സ്തുത്യർഹനായി ജീവിച്ചു, എല്ലാ സൽഗുണങ്ങളോടുകൂടിയും ജീവിച്ചു. വഖുത്തില ഫഖീദ, വലിയ ഒരു നഷ്ടമായിക്കൊണ്ട് അദ്ദേഹം മരണപ്പെട്ടു. നമുക്ക് എല്ലാവർക്കും നഷ്ടമായിക്കൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടത്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്ന ഒരു വാക്ക് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഒരു വാക്ക്, ഖുർആനിലെ ഒരു ആയത്ത്, വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗിൽ, അവരുടെ മനസ്സിലുള്ള ഗില്ല്, പരസ്പരമുള്ള പക, അത് നാം നീക്കം ചെയ്യും. അലാ സുറുറിൻ മുത്തഖാബിലീൻ, ഇഖ്വാനൻ അലാ സുറുറിൻ മുത്തഖാബിലീൻ, അങ്ങനെ പരസ്പരം അഭിമുഖീകരിച്ചിരിക്കുന്ന സഹോദരങ്ങളായി അവർ സ്വർഗത്തിൽ കഴിയും എന്നുള്ള ആയത്ത്. ഈ ആയത്ത് ഓതിട്ട് അലി റളിയല്ലാഹു അൻഹു പറയും, ഇന്നീല അർജു അൻ അകൂന അന വ തൽഹത്തു വസ്സുബൈർ വ ഉസ്മാനു മിമ്മൻ ഖാല അല്ലാഹ്, അള്ളാഹു ഈ പറഞ്ഞ കൂട്ടത്തിലാണ് ഞാനും ഉസ്മാനും അതുപോലെ തൊൽഹയും സുബൈറും ഒക്കെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് എന്ന് അലി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. ഇതാണ് തൊൽഹത്തു ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചുരുങ്ങിയ രൂപത്തിലുള്ള ചരിത്രം. നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ രണ്ട് സ്വഭാവങ്ങളാണ്, അല്ലെങ്കിൽ രണ്ട് വിശേഷണങ്ങളാണ്. ഒന്ന്, ദീനിനു വേണ്ടി അദ്ദേഹം ചെയ്ത ത്യാഗം, സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അദ്ദേഹം ചെയ്തിട്ടുള്ള ത്യാഗം. ഈ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ ഗുണപാഠം. അദ്ദേഹം കൈയയച്ച് ആളുകളെ സഹായിക്കുമായിരുന്നു, ദീനിനു വേണ്ടി ചെലവഴിക്കുമായിരുന്നു, അതുപോലെ തന്നെ സ്വന്തം ശരീരം കൊണ്ട് ദീനിനു വേണ്ടി അധ്വാനിക്കുമായിരുന്നു. റളിയല്ലാഹു അൻഹു വർദാ, അദ്ദേഹത്തിന് നിരവധി ഭാര്യമാരുണ്ടായിട്ടുണ്ട്. പല അവസരങ്ങളിലായി അദ്ദേഹം 10 സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ടുണ്ട്. അതുപോലെ ധാരാളം മക്കൾ അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മക്കളിൽ ഏറ്റവും അഫ്ദലായിട്ടുള്ള, ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ആള് മുഹമ്മദ് എന്ന പേരുള്ള ഒരു മകനാണ്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് അബു മുഹമ്മദ് എന്ന് തൊൽഹ റളിയല്ലാഹു അൻഹു അറിയപ്പെട്ടിരുന്നത്. ഈ മുഹമ്മദ് എന്ന് പറയുന്ന മകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹയാത്തിൽ തന്നെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ള കാലത്താണ് ജനിച്ചത്. അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് മുഹമ്മദ് അസ്സജ്ജാദ് എന്നായിരുന്നു. സജ്ജാദ് എന്ന് പറഞ്ഞാൽ ധാരാളമായി സുജൂദ് ചെയ്യുന്നവൻ. അങ്ങനെ അറിയപ്പെടാൻ കാരണം അദ്ദേഹം വലിയൊരു ആബിദായിരുന്നു, എപ്പോഴും അദ്ദേഹം നമസ്കാരത്തിലായിരിക്കും. അതുകൊണ്ടാണ് തൊൽഹ മുഹമ്മദ് അസ്സജ്ജാദ് എന്ന് അദ്ദേഹത്തിന് പേര് വന്നത്. അദ്ദേഹവും ജമൽ യുദ്ധത്തിൽ തന്നെയാണ് മരണപ്പെട്ടത്. ജമൽ യുദ്ധത്തിൽ ഉപ്പയുടെ കൂടെ അദ്ദേഹം പങ്കെടുത്തു, അവിടെ വെച്ചാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. അലി റളിയല്ലാഹുവിന് വളരെ വിഷമം തോന്നി, കാരണം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ആബിദായി, ഇബാദത്തിൻ്റെ പേരിൽ അറിയപ്പെട്ട വ്യക്തിയാണ് ആ വ്യക്തി. ആ യുവാവ് ഈ യുദ്ധക്കളത്തിൽ വെച്ച് കൊല്ലപ്പെട്ടപ്പോൾ അലി റളിയല്ലാഹുവിന് പറഞ്ഞു, സ്വറഅഹു ബിർറുഹു ബി അബീ, തൻ്റെ പിതാവിനോടുള്ള ബിർ, തൻ്റെ പിതാവിനോടുള്ള നന്മ അത് അവനെ കൊന്നുകളഞ്ഞു എന്ന് അലി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. കാരണം ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ ഇബാദത്തുമായി കഴിയുന്ന ആളാണ്. അവിടെ നിന്ന് ഇറങ്ങി മസ്ജിദിൽ നിന്ന് ഇറങ്ങി തന്റെ ഇബാദത്തൊക്കെ അവിടെ നിർത്തി ഉപ്പയെ സഹായിക്കാൻ വേണ്ടി പോയതാണ്, ഉപ്പയുടെ കൂടെ പോയതാണ്. അങ്ങനെ ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കളുടെ നന്മ കൊണ്ട് കൊല്ലപ്പെട്ട ആളാണ് എന്ന് അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കുറിച്ച് പറയുമായിരുന്നു. സഹോദരങ്ങളെ, ഈ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ നിന്ന് മാതൃക ഉൾക്കൊള്ളാൻ നമ്മൾ പരിശ്രമിക്കുക. നമ്മുടെ സ്വന്തം ദീൻ സംരക്ഷിക്കാൻ വേണ്ടി, നമ്മുടെ കുടുംബത്തിന്റെ ദീൻ സംരക്ഷിക്കാൻ വേണ്ടി, അത് കഴിഞ്ഞാൽ നമ്മുടെ മറ്റുള്ള മുസ്ലിമീങ്ങളുടെ ദീനിന് വേണ്ടി നമ്മൾ കൊണ്ട് കഴിയുന്ന ത്യാഗങ്ങൾ നമ്മൾ സഹിക്കാൻ തയ്യാറാവുക. ദീൻ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പരിശ്രമവും വെറുതെയാവുകയില്ല. അതാണ് നമ്മുടെ മൂലധനം, നമ്മുടെ സുൽമാൽ, നമ്മുടെ അടിസ്ഥാനം അത് ദീനാണ്. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടായിട്ട് നമുക്ക് കാര്യമില്ല. അതിനുവേണ്ടി സ്വഹാബത്ത് ജീവനാണ് കൊടുത്തിരുന്നത്. നമുക്കതിൻ്റെ ആവശ്യമില്ല, നമുക്കതിൽ താഴെയുള്ള ചെറിയ ചെറിയ പരിശ്രമങ്ങളെ ആവശ്യമുള്ളൂ. അള്ളാഹു തആല നമ്മെ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ജനിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ചരിത്രങ്ങളിൽ നിന്ന് മാതൃക ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ വേണ്ടി, ദീൻ അനുസരിക്കാൻ വേണ്ടി നമുക്ക് സഹിക്കേണ്ടി വരുന്ന ത്യാഗങ്ങൾ, പ്രയാസങ്ങൾ, അത് സ്വഹാബത്ത് ഈ യുദ്ധകാലത്തിൽ എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത്, അതിൽ നിന്ന് മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ സഹിക്കാൻ തയ്യാറാവുക. ദീനിൽ ഇസ്തിഖാമത്തോടുകൂടി നിൽക്കാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു തആല ഈ സ്വഹാബത്തിൻ്റെ മാർഗത്തിൽ അവരെ പിന്തുടർന്നുകൊണ്ട് ജീവിക്കാൻ, മരണം വരെ ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.